അന്ത്യ മുന്നറിയിപ്പ്. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവൻ്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി മഹതിയാം ബാബിലോൺ, വീണുപോയി. ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. വെളിപ്പാട് 18:1-3. ഈ തിരുവെഴുത്തുകൾ വിരൽ ചൂണ്ടുന്നത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലെ 2-ാം ദൂതൻ്റെ ദൂതിലൂടെ ബാബിലോണിൻ്റെ പതനത്തെക്കുറിച്ച്. 1844 വേനൽക്കാലത്ത് വിളംബരം ചെയ്തതിന് ശേഷം ബാബിലോൺ ആക്കി തീർക്കുന്നതായ വിവിധ സംഘടനകളിൽ കടന്നിട്ടുള്ള അഴിമതികളുടെ പട്ടികകളിലേക്കാണ്. ആത്മീയ ലോകത്തിൻ്റെ ഭയാനകമായ സ്ഥിതിവിശേഷമാണ് ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. സത്യം തിരസ്കരിക്കപ്പെടുന്ന ഓരോ അവസരത്തിലും ജനങ്ങളുടെ മനസ്സ് അന്ധകാരമയവും അവരുടെ ഹൃദയം വഴങ്ങാത്തതുമായി അവസാനം അവർ നിരീശ്വരവാദികളെപ്പോലെ ഹൃദയ കാഠിന്യമുള്ളവരുമായി തീരുന്നു. ദൈവം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകളെ ധിക്കരിച്ചുകൊണ്ട് 10 കൽപ്പനയിലെ 1 കൽപ്പനയെ ചവിട്ടിത്താഴ്ത്തി അവർ അത് വിശുദ്ധമായി ആചരിക്കുന്നവരെ പീഡിപ്പിക്കുവാൻ തുടങ്ങും. ക്രിസ്തുവിന് വില കൊടുക്കാതിരിക്കുക മാത്രമല്ല, അവൻ്റെ വചനവും അവൻ്റെ ജനത്തെയും പുച്ഛിച്ച് തള്ളും. സഭകൾ പ്രേതാത്മവാദോപദേശത്തെ സ്വീകരിക്കുകയും ലൗകിക ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന വിലക്ക് നീക്കുകയും സഭയെന്നുള്ളത് തെറ്റുകുറ്റങ്ങളെ മറയ്ക്കാനുള്ള മേൽക്കുപ്പായമാക്കി തീർക്കുകയും ചെയ്യും. ആത്മീയ പ്രകടനങ്ങളിലുള്ള വിശ്വാസം വ്യാജ തലമുറകളിലേക്കും ഭൂതോപദേശങ്ങളിലേക്കും വഴി തുറക്കുകയും അപ്രകാരം ദുഷ്ടഭൂതാത്മാക്കളുടെ സ്വാധീനം സഭയിൽ അനുഭവപ്പെടുകയും ചെയ്യും. ബാബിലോണിനെ സംബന്ധിച്ചുള്ള പ്രവചനം വെളിച്ചത്ത് വരുത്തുന്ന അവസരത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവളുടെ പാപം ആകാശത്തോളം കുന്തിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. വെളിപ്പാട് 18:5. അവളുടെ അപരാധം നിറഞ്ഞു കവിഞ്ഞിരിക്കയാൽ അവളുടെ നാശം അവൾക്കായി പതിയിരിക്കുന്നു. എന്നാൽ ഈ ബാബിലോണിൽ ദൈവത്തിന് ഒരു ജനം ഇപ്പോഴുമുണ്ട്. അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ ഈ വിശ്വസ്തരായ ദൈവമക്കളെ വിളിച്ച് പുറത്താക്കിയതിന് ശേഷമേ ദൈവിക ശിക്ഷ ബാബിലോണിന്മേൽ ഉണ്ടാവുകയുള്ളൂ. അതിനാലാണ് ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായും ഭൂമി മുഴുവൻ അവൻ്റെ തേജസ്സിനാൽ നിറയുന്നതായും ബാബിലോണിൻ്റെ പാപത്തെ ഉറക്കെ വിളിച്ചു പറയുന്നതായും ദൃഷ്ടാന്തീകരിച്ചിരിക്കുന്നത്. ഈ സന്ദേശത്തോടൊപ്പമുള്ള വിളിയാണ് എൻ്റെ ജനമായുള്ളവരെ അവളെ വിട്ടു പോരുവിൻ എന്നത്. ഈ വിളംബരങ്ങളും 3-ാം ദൂതൻ്റെ ദൂതം ചേർന്നതാണ് ഭൂവാസികൾക്കായുള്ള അവസാന മുന്നറിയിപ്പ്. ഭൂലോകത്തെ ഭയാനകമായ ഒരു വിവാദ വിഷയത്തിലേക്ക് വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. ലോകശക്തികൾ ദൈവകൽപ്പനയ്ക്കെതിരായി യുദ്ധം ചെയ്യാൻ കൂടുകയും ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരും സഭയുടെ പാരമ്പര്യങ്ങൾക്ക് വഴങ്ങി തെറ്റായ ശബദാചരിപ്പാൻ കൽപ്പന കൊണ്ടുവരികയും ചെയ്യും. വെളിപ്പാട് 13:16. ഈ കൽപ്പന അനുസരിക്കാത്തവർ ശിക്ഷിക്കപ്പെടുക മാത്രമല്ല, അവസാനം അവർ മരണശിക്ഷയ്ക്ക് അർഹരാണെന്ന് വിധിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ദൈവിക കൽപ്പന സ്രഷ്ടാവിൻ്റെ സ്വസ്ഥ ദിവസം അനുസരിക്കാൻ ആജ്ഞാപിക്കുകയും അതനുസരിക്കാത്തവർ ദൈവിക ശിക്ഷയ്ക്ക് അർഹരാണെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഓരോ വ്യക്തിയുടെയും മുമ്പിൽ ഈ വിവാദ വിഷയം വ്യക്തമായി കൊണ്ടുവരിക മാത്രമല്ല, ദൈവകൽപ്പനയെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് മനുഷ്യകൽപ്പനയെ അനുസരിക്കുന്നവർ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുകയും ചെയ്യും. ദൈവത്തെ അനുസരിക്കേണ്ടതിന് പകരം ലൗകിക ശക്തിയെയും അതിൻ്റെ അധികാരത്തെയും സ്വീകരിക്കുന്നതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. സ്വർഗത്തിൽ നിന്നുള്ള മുന്നറിയിപ്പ് പറയുന്നത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വെളിപ്പാട് 14:9-10. എന്നാൽ ഈ സത്യം മനസ്സിലാക്കി തിരസ്കരിക്കുന്നതുവരെ ആരും ദൈവക്രോധത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല. ഇക്കാലത്തേക്കുള്ള ഈ പ്രത്യേക ദൂതുകൾ കേൾക്കാൻ അവസരം ലഭിക്കാത്ത അനേകരുണ്ട്. 4-ാം കൽപ്പന അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചുള്ള യഥാർത്ഥ വെളിച്ചം അവർക്ക് കിട്ടിക്കാണുകയില്ല. ഓരോ വ്യക്തിയുടെയും ഹൃദയവും അവരുടെ ചിന്താഗതികളും മനസ്സിലാക്കുന്ന നമ്മുടെ ദൈവം സത്യം അറിയണമെന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയെയും ഈ വിവാദ വിഷയത്തിലൂടെ കബളിപ്പിക്കാൻ സമ്മതിക്കുകയില്ല. ഈ ഉത്തരവ് ജനങ്ങളുടെ മേൽ അന്ധമായി അടിച്ചേൽപ്പിക്കുകയില്ല. എല്ലാവർക്കും ദൈവിക വെളിച്ചം ആവശ്യാനുസരണം ലഭിക്കുകയും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്യും. ദൈവത്തോടുള്ള കടപ്പാട് തെളിയിക്കാനായി പരീക്ഷയായി ശബദം നിൽക്കും. കാരണം ഇത് ഏറ്റവും വലിയ ഒരു വിവാദ വിഷയമാണ്. മനുഷ്യരിൽ അവസാന പരീക്ഷ വരുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരുമായി വേർതിരിക്കപ്പെട്ടിരിക്കും. രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാനായി നാലാം കൽപ്പനയെ ധിക്കരിച്ച് തെറ്റായ ശബദ് അനുസരിച്ച് ദൈവിക ശക്തിക്കെതിരായി തുറന്ന കൂറ് കാണിക്കുമ്പോൾ യഥാർത്ഥ ശബദാചരണം ദൈവിക കൽപ്പനാനുസരണവും സ്രഷ്ടാവിനെ അനുസരിക്കുന്നതിൻ്റെ തെളിവുമാണ്. ഒരു കൂട്ടർ ഭൂമിയിലെ ശക്തികൾക്ക് കീഴ്പ്പെട്ട് മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുമ്പോൾ മറുഭാഗം ദൈവിക അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് ദൈവത്തിൻ്റെ മുദ്ര ഏൽക്കുന്നു. ഇതുവരെ ത്രിവിധ ദൂത് എന്ന സത്യം കൊടുത്തിരുന്നവരെ ആപത് സൂചക ധ്വനിക്കാരായി കണക്കാക്കിയിരുന്നു. അവരുടെ വാദഗതികളായ അമേരിക്കയിൽ മത അസഹിഷ്ണുത വർദ്ധിക്കുകയും സഭയും രാഷ്ട്രവും ഒത്തുചേർന്ന് ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നവരെ പീഡിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളത് അടിസ്ഥാനരഹിതവും മടയത്തരവുമാണെന്ന് വിധിയെഴുതും. ഈ രാജ്യം പണ്ടായിരുന്നതിലപ്പുറം മാറുകയില്ല എന്ന് ഉറപ്പോടെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. മതസ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്നവർ ഞായറാഴ്ച ആചരണം എന്ന വിവാദ വിഷയം അടിച്ചേൽപ്പിക്കുമ്പോൾ അതുവരെയും സംശയത്തോടും സന്ദേഹത്തോടും കൂടി വീക്ഷിച്ചിരുന്ന സംഭവങ്ങൾ സമീപിക്കുന്നതായി കാണുകയും മൂന്നാം ദൂതിൻ്റെ ദൂത് മുമ്പിലെത്തേതിലും വളരെ ഫലപ്രദമായി ജനഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നതായി അനുഭവപ്പെടുകയും ചെയ്യും. ഓരോ കാലഘട്ടത്തിലും ദൈവം തൻ്റെ ദാസന്മാരെ ഈ ലോകത്തിലേക്ക് പ്രത്യേകിച്ച് സഭയിലേക്ക് അയച്ച് പാപത്തെ ഭത്സിച്ചിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് അനായാസകരമായ കാര്യങ്ങളാണ് താൽപ്പര്യം. ശുദ്ധമായ സത്യം അവർ തിരസ്കരിക്കുന്നു. പല നവീകരണക്കാരും അവരുടെ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രത്തിൻ്റെയും സഭയുടെയും പാപാവസ്ഥയെ നീക്കാനായി വിവേകപൂർവം ശ്രമിച്ചു. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം കാഴ്ചവെച്ച് ജനങ്ങളെ വേദപുസ്തക സത്യത്തിലേക്ക് കൊണ്ടുവരാമെന്ന് അവർ ആശിച്ചു. ഏലിയാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ ദുഷ്ടനായ രാജാവിൻ്റെയും ദുഷ്ടന്മാരായ ജനങ്ങളുടെയും പാപത്തെ ശാസിച്ചതുപോലെ അവരിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ വേദപുസ്തക സത്യങ്ങൾ പറയാതിരിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. പണ്ട് പറയാൻ മടിച്ച സത്യങ്ങൾ പോലും വളരെ ഉത്സാഹത്തോടെ വേദപുസ്തക സത്യം പറയാനും അനുസരിക്കാത്തവർക്കുണ്ടാകുന്ന അപകടത്തെ വ്യക്തമാക്കാനും അവർ പ്രേരിതരായി. കർത്താവ് അവർക്ക് കൊടുത്ത വാക്കുകളെ അതിൻ്റെ പരിണത ഫലമായി ഉണ്ടാകാവുന്ന വിപത്തുകളെ ഭയക്കാതെ ഉറക്കെ പ്രസ്താവിക്കുകയും ജനങ്ങൾ മുന്നറിയിപ്പ് കേൾക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു. അങ്ങനെ മൂന്നാം ദൂതൻ്റെ ദൂത് വിളിച്ചറിയിക്കപ്പെടും. വളരെ ശക്തിയോടുകൂടി ഈ ദൂത് വിളിച്ചറിയിക്കപ്പെടേണ്ട സമയമാകുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ട വിനീതരായ ദൈവമക്കളിലൂടെ കർത്താവ് പ്രവർത്തിക്കും. ആത്മാഭിഷേകം പ്രാപിച്ചവരെയാണ് വേലക്കാരായി തിരഞ്ഞെടുക്കുന്നത്, അല്ലാതെ ലോകത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ കണക്കനുസരിച്ചല്ല. ഉറച്ച വിശ്വാസവും പ്രാർത്ഥനാശീലവുമുള്ള ആളുകൾ ദൈവിക ഉത്സാഹത്തോടെ മുൻപോട്ട് പോകുകയും ദൈവം അവർക്ക് കൊടുക്കുന്ന വചനം ഉദ്ഘോഷിക്കുകയും ചെയ്യും. ബാബിലോണ്യരുടെ പാപങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കും. സഭയുടെ അനുഷ്ഠാനങ്ങൾ ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്നത് മൂലമുണ്ടാകുന്ന ഭയാനകമായ പ്രശ്നങ്ങൾ, പ്രേതാത്മവാദത്തിലേക്കുള്ള സഭയുടെ പോക്ക്, കാപട്യത്തിലൂടെ വേഗത്തിലുള്ള പാപ്പാത്ത ശക്തിയുടെ അഭിവൃദ്ധി, എല്ലാം തന്നെ വെളിച്ചത്താക്കപ്പെട്ട ഈ ഗൗരവമേറിയ മുന്നറിയിപ്പുകൾ ജനങ്ങളെ ഉദ്ദീപിപ്പിക്കും. ഈ വസ്തുതകൾ കേൾക്കാത്ത ആയിരങ്ങൾ ഈ സമയത്ത് കേൾപ്പിക്കപ്പെടും. ബാബിലോൺ എന്ന സഭയാണ് പാപത്താലും അപരാധത്താലും വീണതെന്നും സ്വർഗത്തിൽ നിന്നും അയച്ച സത്യം അവർ തിരസ്കരിച്ചതിനാലാണ് ഇത് സംഭവിച്ചതെന്നുമുള്ള സാക്ഷ്യം ജനങ്ങൾ ഭയത്തോടെ ശ്രവിക്കും. വളരെ ആകാംക്ഷയോടെ ജനങ്ങൾ അവരുടെ പഴയ ഗുരുക്കന്മാരെ സമീപിച്ച് ഇവ ഇങ്ങനെ തന്നെയോ എന്ന് ചോദിക്കുമ്പോൾ ശുശ്രൂഷകന്മാർ കെട്ടുകഥകളും കർണരസമായ പ്രവചനങ്ങളും പറഞ്ഞ് അവരുടെ ഭയത്തെ അകറ്റി അവരുടെ ജിജ്ഞാസയെ ശാന്തമാക്കാൻ ശ്രമിക്കും. എന്നാൽ പലരും മനുഷ്യൻ്റെ അധികാരത്തിലൂടെയുള്ള മറുപടിയിൽ തൃപ്തിപ്പെടാതെ കർത്താവ് അരുളി ചെയ്തു എന്ന് കാണിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ പരീശന്മാരെ പോലെ മത നേതാക്കന്മാർ ഇത് സാത്താന്യപ്രേരിതമായ സന്ദേശമാണെന്ന് പറഞ്ഞ് പാപത്തെ ഇഷ്ടപ്പെടുന്ന ജനശക്തികളെ ഇളക്കിവിടുകയും സത്യമന്വേഷിച്ച വിശ്വാസികളെ പീഡിപ്പിക്കുകയും ചെയ്യും. ഈ വിവാദം പുതിയ മേഖലയിലേക്ക് നീങ്ങുകയും ചവിട്ടി താഴ്ത്തപ്പെട്ട ദൈവിക കൽപ്പനയിലേക്ക് മനുഷ്യ മനസ്സുകളെ തിരിക്കുകയും ചെയ്യുമ്പോൾ സാത്താൻ ശക്തിയോടെ എഴുന്നേൽക്കും. ഈ ദൂതിൻ്റെ ശക്തിയാൽ അതിനെ എതിർക്കുന്നവരെ ഭ്രാന്ത് പിടിപ്പിക്കും. പുരോഹിതന്മാർ അമാനുഷിക തരത്തിലുള്ള ശക്തികൾ ഉപയോഗിച്ച് ഈ ദൂത് അവരുടെ ജനങ്ങളിൽ പ്രകാശിക്കാതിരിക്കാൻ പലതും ചെയ്യും. ഈ അതിപ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള സംവാദം ഉണ്ടാകാതിരിക്കാനായി എല്ലാ വിധത്തിലും അവർ പരിശ്രമിക്കും. രാഷ്ട്രീയ ശക്തിയെ സഭ ആശ്രയിക്കുകയും ഈ കാര്യങ്ങൾക്കായി റോമാസഭയും മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളും ഒന്നിക്കുകയും ചെയ്യും. ഞായറാഴ്ച നിയമം പ്രാബല്യത്തിലാക്കാനുള്ള നീക്കങ്ങളാൽ കൽപ്പനാനുസാരികളെ വിഷമിപ്പിക്കും. അവരെ പിഴയാലും ജയിൽ ശിക്ഷയാലും ഭീഷണിപ്പെടുത്തുകയും ചിലർക്ക് സത്യം ഉപേക്ഷിക്കാമെങ്കിൽ നല്ല ജോലികളോ മറ്റ് പ്രതിഫലങ്ങളോ കൊടുക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്യും. എന്നാൽ അവരുടെ ഉറച്ച മറുപടി ഇങ്ങനെയായിരിക്കും: തിരുവചനത്തിൽ നിന്ന് ഞങ്ങളുടെ തെറ്റ് കാണിച്ചു തരിക. ഇതേ സാഹചര്യത്തിൽ ലൂഥർ പറഞ്ഞ അതേ അപേക്ഷ ആവർത്തിക്കപ്പെടുന്നു. പരസ്യ വിചാരണയ്ക്കായി ചിലരെ കൊണ്ടുവരുമ്പോൾ അവർ സത്യത്തെ ഉയർത്തിക്കാണിക്കുന്നത് കേട്ട് കേൾവിക്കാരിൽ ചിലർ ദൈവിക കൽപ്പനകളെല്ലാം അനുസരിക്കാനുള്ള തീരുമാനമെടുക്കും. അങ്ങനെ ഈ ദൈവിക സത്യം അനേകരുടെ മുൻപിൽ പ്രകാശിക്കപ്പെടുകയും പലർക്കും സത്യമറിയാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്യും. തിരുവചനത്തെ മനസ്സോടെ അനുസരിക്കുന്നത് ലോകപ്രകാരം കൽപ്പന ലംഘനമായി കണക്കാക്കും. സാത്താനാൽ കണ്ണുകൾ മറയ്ക്കപ്പെട്ട മാതാപിതാക്കളും ദൈവിക സത്യം സ്വീകരിച്ച കുട്ടികളെ പീഡിപ്പിക്കും. യജമാനനോ യജമാനത്തിയോ ഈ ദൈവിക സത്യം അനുസരിക്കാൻ തീരുമാനിച്ച ദാസനെ പീഡിപ്പിക്കും. സ്നേഹബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടും. കുട്ടികൾക്ക് അവകാശങ്ങൾ കൊടുക്കാതെ വീടുകളിൽ നിന്നും നീക്കപ്പെടും. പൗലോസ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പൂർണ്ണമായും നിറവേറപ്പെടും. എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവമുണ്ടാകും. 2 തിമോത്തിയോസ് 3:12. സത്യത്തിൻ്റെ രക്ഷകർ ഞായറാഴ്ച ശബ്ദമായി ആചരിക്കുന്നതിന് വിസമ്മതിക്കുമ്പോൾ അവരെ ജയിലിലടയ്ക്കുകയോ നാടുകടത്തുകയോ ദാസന്മാരാക്കുകയോ ചെയ്യും. മാനുഷിക ചിന്തയിൽ ഇവയെല്ലാം അസംഭവ്യമെന്ന് തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർ സാത്താൻ്റെ നിയന്ത്രണത്തിലാകുകയും ദൈവിക സന്മാർഗ പ്രമാണങ്ങളെ എതിർക്കുകയും മറ്റനേകം വിചിത്രമായ സംഭവ വികാസങ്ങൾ നടക്കുകയും ചെയ്യും. ദൈവിക സ്നേഹവും ദൈവഭയവും ഇല്ലാത്തവരുടെ ഹൃദയം വളരെ ക്രൂരവുമായിരിക്കും. ഈ കൊടുങ്കാറ്റ് സമീപിക്കുമ്പോൾ 3-ാം ദൂതൻ്റെ ദൂതിൽ വിശ്വാസമുണ്ടെന്ന് നേരത്തെ വിളംബരം ചെയ്യുകയും എന്നാൽ സത്യാനുസരണത്താൽ വിശുദ്ധീകരിക്കപ്പെടാത്തവരുമായ ഒരു കൂട്ടം സത്യം വിട്ട് എതിർപക്ഷത്തോട് ചേരും. ലോകവുമായി ചേർന്ന് എതിർകക്ഷികളെ പോലെ അവരും ചിന്തിക്കാൻ തുടങ്ങുകയും പരീക്ഷ വരുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്തതും പ്രസക്തിയുള്ളതുമായ പക്ഷത്ത് അവർ ചേരുകയും ചെയ്യും. വലിയ കഴിവുകളുള്ളവരും ഒരിക്കൽ ദൈവിക സത്യത്തിൽ ആനന്ദിച്ചിരുന്നവരുമായ ഇക്കൂട്ടർ അവരുടെ ശക്തിയും കഴിവും മറ്റുള്ളവരെ തെറ്റിലേക്ക് വീഴിക്കാൻ ഉപയോഗിക്കും. ഇവരായിരിക്കും ഇവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ആത്മീയ സഹോദരങ്ങളുടെ വലിയ ശത്രുക്കൾ. ദൈവകൽപ്പന അനുസരിക്കുന്നവരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇവർ സാത്താൻ്റെ പ്രതിനിധികളായി നിന്ന് വളരെ ശക്തിയോടെ ദൈവമക്കളെ കുറ്റപ്പെടുത്തുകയും തെറ്റായ ആരോപണങ്ങളാലും കുത്തുവാക്കുകളാലും അധികാരികളെ അവർക്കെതിരായി പ്രലോഭിപ്പിക്കുകയും ചെയ്യും. ഈ പീഡനകാലത്ത് ദൈവദാസന്മാരുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടും. അവർക്ക് ദൈവത്തെയും ദൈവിക വചനത്തെയും മാത്രം ആശ്രയിക്കുകയെന്ന മുന്നറിയിപ്പ് വിശ്വസ്തയോടെ നൽകിയതായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുകയും അവരെ സംസാരിപ്പാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ദൈവിക പ്രേരണയാൽ പരിണിത ഫലത്തെക്കുറിച്ച് ഒട്ടും തന്നെ ചിന്തിക്കാതെ അവരുടെ കടമയായ വചനപ്രഘോഷണം അവർ നടത്തും. അവർ അവരുടെ ലൗകിക സുഖങ്ങൾക്കോ അവരുടെ പേര് നിലനിർത്തുവാനോ അവരുടെ ജീവനോ അല്ല മുൻതൂക്കം കൊടുക്കുന്നത്. എന്നാൽ പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റടിക്കുമ്പോൾ ചിലർ തിരിഞ്ഞു നിന്ന് ചോദിക്കും, നമ്മുടെ സംസാരത്തിൻ്റെ പ്രതികരണം ഇത്രമാത്രം രൂക്ഷമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സംസാരിക്കാതിരിക്കാമായിരുന്നു. കഷ്ടപ്പാടുകൾ അവരുടെ ചുറ്റും വലയം ചെയ്യുന്നു. സാത്താൻ ഉഗ്രമായ പ്രലോഭനങ്ങളാൽ അവരെ അസഹ്യപ്പെടുത്തും. അവർ ചുമലിലേറ്റിയിരുന്ന ജോലി അവർക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാത്തതെന്ന് അവർക്ക് തോന്നും. അവരെ നശിപ്പിക്കുമെന്നുള്ള ഭീഷണി ഉണ്ടാകും. അങ്ങനെ അവരുടെ ഉത്സാഹം അവർക്ക് നഷ്ടപ്പെടും. എന്നാലും അവർക്ക് തിരിച്ചു പോകുവാൻ സാധിക്കുകയില്ല. അങ്ങനെ അവരുടെ നിസ്സഹായത അവർ തന്നെ മനസ്സിലാക്കി ശക്തിക്കായി ദൈവിക സഹായം തേടും. അവർ സംസാരിച്ച വാക്കുകൾ അവരുടേതല്ലെന്നും ദൈവം അവരിലൂടെ സംസാരിച്ചതാണെന്നും അവർ ഓർക്കും. ദൈവം അവരുടെ ഹൃദയങ്ങളിൽ സത്യം എഴുതിയിരിക്കുന്നതിനാൽ അവർക്ക് അത് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. പഴയ നൂറ്റാണ്ടുകളിൽ ദൈവദാസന്മാർ ഇതേ പരീക്ഷകൾ അനുഭവിച്ചവരാണ്. വിക്ലിഫ്, ഹസ്, ലൂഥർ, ടിൻഡേൽ, ബോക്സ്റ്റർ, വെസ്ലി എന്നിവർ എല്ലാ പ്രമാണങ്ങളും വിശുദ്ധ വേദപുസ്തകവുമായി താരതമ്യപ്പെടുത്തി നോക്കുകയും വേദപുസ്തകം എതിർക്കുന്നതിനെ നിരസിക്കുകയും ചെയ്തു. ഈ ദൈവമക്കളെ പീഡനം അങ്ങേയറ്റം വിഷമിപ്പിച്ചുവെങ്കിലും അവർ സത്യം ഉദ്ഘോഷിക്കുക തന്നെ ചെയ്തു. സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ പല കാലഘട്ടങ്ങളിലും അന്നത്തെ ജനങ്ങളുടെ ആവശ്യാനുസരണമുള്ള സത്യം ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നതായി കാണാം. ഓരോ പുതിയ സത്യങ്ങളും വെറുക്കപ്പെടുകയും എതിർക്കപ്പെടുകയും ചെയ്തു. കൂടാതെ ആ വെളിച്ചത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ പ്രലോഭിപ്പിക്കപ്പെടുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തു. അടിയന്തരാവശ്യങ്ങൾക്കായി ദൈവം ജനങ്ങൾക്ക് പ്രത്യേക സത്യം നൽകുന്നു. ആർക്ക് അതിൻ്റെ പ്രചരണം തടയാൻ സാധിക്കും? ലോകത്തിന് ദയ്യോടുകൂടിയ അന്ത്യക്ഷണം നൽകാൻ തൻ്റെ ദാസന്മാരോട് ദൈവം ആജ്ഞാപിക്കും. അവർക്ക് അവരുടെ നാശമുണ്ടാകുന്നതുവരെ അടങ്ങിയിരിക്കാൻ സാധ്യമല്ല. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾക്ക് പരിണിത ഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അവർ അവരുടെ ജോലി ചെയ്യുക, അതിൻ്റെ ഫലം ദൈവം നോക്കിക്കൊള്ളും. ഭീതിജനകമായ രീതിയിൽ പ്രതിപക്ഷം നീങ്ങുമ്പോൾ ദൈവജനം ചഞ്ചലപ്പെടും. കാരണം ഈ കുഴപ്പങ്ങളെല്ലാം അവരാണ് വരുത്തിക്കൂട്ടിയതെന്ന് അവർക്ക് തോന്നും. എന്നാൽ അവരുടെ മനസ്സാക്ഷിയും ദൈവവചനവും അവർ ചെയ്യുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുകയും അവരുടെ വർദ്ധിച്ചു വരുന്ന പരീക്ഷകളെ അതിജീവിക്കുവാനുള്ള ശക്തി ആർജിക്കുകയും ചെയ്യും. എതിർപ്പ് അടുത്തും രൂക്ഷവുമാകുമ്പോൾ ഈ അടിയന്തര ആവശ്യത്തെ നേരിടാനുള്ള വിശ്വാസവും ധൈര്യവും കൂടി വരും. അവരുടെ സാക്ഷ്യം ഇതായിരിക്കും: ലോകത്തിൻ്റെ പ്രീതിക്കായി ദൈവവചനവുമായി കളിക്കുവാനോ ദൈവത്തിൻ്റെ വിശുദ്ധ കൽപ്പനയിൽ ചിലത് ആവശ്യവും മറ്റു ചിലത് അനാവശ്യവുമാണെന്ന് പറയുവാനോ ഞങ്ങളില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ രക്ഷിപ്പാൻ സാധിക്കും. ലോകശക്തികളെ ക്രിസ്തു കീഴടക്കിയതിനാൽ കീഴടക്കപ്പെട്ട ശക്തികളെ നമ്മൾ എന്തിന് ഭയപ്പെടണം? സാത്താൻ നിലനിൽക്കുന്നിടത്തോളം കാലം പീഡനങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും ഉണ്ടാകും. എന്നാൽ ക്രിസ്ത്യാനിത്വത്തിന് മർമ്മപ്രധാനമായ ശക്തിയുണ്ട്. അന്ധകാര ശക്തികൾക്കെതിരായുള്ള പട്ടികയിൽ പേര് വരാത്തവർക്ക് ദൈവത്തെ സേവിക്കാൻ സാധിക്കുകയില്ല. ദുർഭൂതങ്ങൾ അവരെ പേടിപ്പിക്കുകയും തങ്ങളുടെ ഇര നഷ്ടപ്പെടുന്നതിൽ അസ്വസ്ഥരാകുകയും ചെയ്യും. ദുഷ്ടന്മാർ അവരുടെ മാതൃകാ ജീവിതത്തെ കുറ്റപ്പെടുത്തുകയും അവരെ ദൈവത്തിങ്കിൽ നിന്നും അകറ്റാൻ വലിയ പ്രലോഭനങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ഇത് വിജയിക്കാതെ വരുമ്പോൾ മനസ്സാക്ഷിയെ നിർബന്ധിച്ച് ശക്തിയോടെ പ്രകോപിപ്പിക്കും. എന്നാൽ കർത്താവ് സ്വർഗത്തിലെ കൂടാരത്തിൽ നമുക്കായി വാദിക്കുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം ഭരണകർത്താക്കളും ജനങ്ങളും അനുഭവിക്കും. ഒരു പരിധിവരെ അപ്പോഴും അത് രാജ്യങ്ങളുടെ നിയമത്തെ നിയന്ത്രിക്കും. ഈ നിയമമില്ലായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ സ്ഥിതി ഇപ്പോഴത്തേതിലും വളരെ വഷളാകുമായിരുന്നു. പല ഭരണകർത്താക്കളും സാത്താൻ്റെ സജീവ പ്രവർത്തകരെങ്കിലും ദൈവജനം പല ഭരണതലത്തിലുമുണ്ട്. ശത്രുക്കൾ ദൈവവേലയ്ക്ക് തടസ്സമായി നീങ്ങുമ്പോൾ ദൈവഭയമുള്ള ഭരണകർത്താക്കൾ ദൂതന്മാരുടെ സ്വാധീനതയിൽ അതിനെതിരായി നീങ്ങും. അങ്ങനെ സാത്താൻ്റെ ശക്തിയെ കുറേയൊക്കെ ദൈവമക്കൾ ചെറുത്തു നിൽക്കും. മൂന്നാം ദൂതൻ്റെ ദൂത് ഘോഷിക്കാതിരിക്കാൻ സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ വിലക്ക് കൽപ്പിക്കും. എന്നാൽ അന്തിമ മുന്നറിയിപ്പിൽ ഇന്ന് ദൈവം ഏതെല്ലാം നേതാക്കളിലൂടെ പ്രവർത്തിക്കുന്നുവോ അവരിൽ ചിലർ സത്യം അംഗീകരിക്കുകയും അവർ ദൈവജനത്തോടൊപ്പം പീഡനകാലത്ത് നിൽക്കുകയും ചെയ്യും. മൂന്നാം ദൂതൻ്റെ ദൂത് വിളംബരം ചെയ്യാൻ സഹകരിക്കുന്ന ദൂതനാൽ ഭൂലോകം മുഴുവൻ മഹത്വീകരിക്കപ്പെടും. ഭൂലോകം മുഴുവനായിട്ടുള്ള പ്രവർത്തനം വലിയ ശക്തിയിൽ നടക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. 1840-44 പുനരാഗമന സംഘടന ദൈവിക ശക്തിയുടെ സാക്ഷാത്കാരമാണ്. ഒന്നാം ദൂതൻ്റെ ദൂത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കപ്പെട്ടു. ചില രാജ്യങ്ങളിൽ ആത്മീയ കാര്യങ്ങൾ വളരെ താല്പര്യത്തോടെ സ്വീകരിച്ചു. അങ്ങനെ 16-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് ശേഷം ഇത് എല്ലാ രാജ്യങ്ങളിലും സാക്ഷീകരിക്കപ്പെട്ടു. എന്നാൽ ഈ പ്രസ്ഥാനത്തിലൂടെ അവസാന മുന്നറിയിപ്പായ മൂന്നാം ദൂതൻ്റെ ദൂത് വളരെ ശക്തിയായി മുന്നേറേണ്ടിയിരിക്കുന്നു. പെന്തക്കോസ്ത് നാളിലെ പ്രവർത്തനത്തോട് സാമ്യമുള്ളതാണ് ഈ പ്രവർത്തനവും. മുൻമഴ കൊടുത്തപ്പോൾ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിലപിടിപ്പുള്ള വിത്തുമണികൾ കിളിർക്കാനും വളരാനും ഇടയായതുപോലെ അവസാന കാലത്ത് കൊയ്ത്തിനു മുൻപായി അത് പാകമാകുവാൻ പിന്മഴ കൊടുക്കും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്ക. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്, അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. ഹോശയ 6:3. സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിപ്പിച്ചു തരുന്നു. യോവേൽ 2:23. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. അപ്പോസ്തല പ്രവൃത്തികൾ 2:17-21. സുവിശേഷീകരണത്തിൻ്റെ ആരംഭത്തിലെ ദൈവിക ശക്തിയുടെ പ്രകടനത്തിലും ശക്തിയേറിയിരിക്കും സുവിശേഷീകരണത്തിൻ്റെ അവസാനം. സുവിശേഷീകരണത്തിൻ്റെ ആരംഭത്തിൽ മുൻമഴയിലൂടെ പ്രവചന നിവൃത്തിയായതുപോലെ സുവിശേഷീകരണത്തിൻ്റെ അവസാനത്തിലും പ്രവചനം നിവർത്തീകരിക്കപ്പെടും. ഈ ആശ്വാസ കാലങ്ങളാണ് അപ്പോസ്തലനായ പത്രോസ് ദർശിച്ചു എന്ന് പറഞ്ഞത്. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസ കാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. അപ്പോസ്തല പ്രവൃത്തികൾ 3:19-20. ദൈവദാസന്മാർ മുഖശോഭയോടെ സ്വർഗത്തിലെ സന്ദേശം വിളംബരം ചെയ്യാൻ വളരെ വേഗത്തിൽ ഓരോ സ്ഥലത്തും എത്തും. ഭൂമി മുഴുവനും ആയിരങ്ങളുടെ ശബ്ദത്താൽ മുന്നറിയിപ്പ് നൽകപ്പെടും. അത്ഭുതങ്ങൾ നടക്കും. രോഗികൾ സൗഖ്യം പ്രാപിക്കും. അടയാളങ്ങളും അത്ഭുതങ്ങളും വിശ്വാസികൾ ചെയ്യും. സാത്താനും കള്ള അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് മനുഷ്യരുടെ മുൻപാകെ ആകാശത്തു നിന്നും തീയിറക്കും. വെളിപ്പാട് 13:13. അങ്ങനെ ഭൂലോകവാസികൾക്ക് അവരവരുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നു. ദൂത് വാഗ്വാദത്തിലൂടെയല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലുള്ള മാനസാന്തരത്താൽ പ്രചരിക്കപ്പെടും. തർക്കങ്ങൾ സമർപ്പിക്കപ്പെട്ടു. വിത്ത് വിതയ്ക്കപ്പെട്ടു. ഇപ്പോൾ അത് മുളച്ച് ഫലം പുറപ്പെടുവിക്കും. സുവിശേഷകന്മാർ വിതരണം ചെയ്ത പ്രസിദ്ധീകരണങ്ങൾ സ്വാധീനം ചെലുത്തും. എന്നാലും ചിലർക്ക് അവരുടെ മനസ്സിനെ സ്വാധീനിച്ച സത്യത്തെ മുഴുവനായി ഉൾക്കൊള്ളാൻ സാധിക്കാതെയും അനുസരണത്തിന് കീഴടങ്ങാൻ സാധിക്കാതെയും വരും. ഇപ്പോൾ പ്രകാശരശ്മികൾ എല്ലായിടത്തും തുളച്ചു കയറിയിരിക്കും. സത്യം വ്യക്തമായി കാണപ്പെട്ടിരിക്കും. അതിനെ മുറുകെ പിടിക്കുന്ന സത്യസന്ധരായ ദൈവമക്കൾ വേർതിരിക്കപ്പെടും. കുടുംബ ബന്ധങ്ങൾക്കോ സഭാബന്ധങ്ങൾക്കോ അവരെ തടയാൻ സാധിക്കുകയില്ല. സത്യം എല്ലാറ്റിലും മേന്മയേറിയതായിത്തീരുന്നു. സത്യത്തിന് വിരുദ്ധമായി സംഘടനകൾ യോജിച്ചാലും ഒരു വലിയ കൂട്ടം കർത്താവിൻ്റെ വശത്ത് നിൽക്കും.